നാം ഒത്തുപിടുമാറാകട്ടെ. ദൈവത്തിന് ചിന്തിക്കുവാൻ ലഭിച്ചിരിക്കുന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഈ ചിന്തകളിൽ പങ്കുചേർത്താൻ എത്തിയിരിക്കുന്ന എല്ലാവരും ഉള്ള ക്രിസ്തീയ വന്ദനം ആദ്യമായി ഞാൻ ചൊല്ലുകയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെയും പ്രദോഷം മുതൽ പ്രഭാതം വരെയും ഓരോ ദിവസവും ആഹാരത്തിനും സുരക്ഷയ്ക്കും വസ്ത്രത്തിനും അംഗീകാരത്തിനുമായി നാം ഓടുന്നു. ഈ നെട്ടോട്ടത്തിനിടയിൽ ഇവ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്ന അവസ്ഥ എന്തെന്ന് നാം ചിന്തിക്കാൻ ഇന്ന് വരെ ശ്രമിച്ചിട്ടുണ്ടോ? നാം ഇവ നേടുന്നതിനു വേണ്ടി, ഏറ്റവും നന്നായി നേടുന്നതിനു വേണ്ടി തന്നെ ആവശ്യമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിലെ താളം ക്രമപ്പെടുത്തുകയും അതിന്റെ ഫലപ്രാപ്തിയും ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു. ദൈവവചനത്തിൽ മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് ദൈവം അവനെ തോട്ടത്തിൽ തോണ്ട കാപ്പാനും തോട്ടത്തിൽ വേല ചെയ്യുവാനും അവിടെ ആക്കിയെന്ന് കാണുന്നു. തുടർന്ന് വെയിൽ ആറുമ്പോൾ ദൈവം മനുഷ്യനുമായി സംസാരിക്കുവാനും അവനുമായി ബന്ധപ്പെടുവാനും വേണ്ടി ആ തോട്ടത്തിലേക്ക് ഇറങ്ങി വരുന്നതായി നാം വായിക്കുകയാണ്. പാപം ചെയ്ത ദൈവിക ബന്ധത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ ദൈവത്താൽ ശപിക്കപ്പെടുന്നു. മുഖത്തെ വിയർപ്പുകൊണ്ട് നീ ഉപജീവിക്കണമെന്നും കഷ്ടതയോടെ നിന്റെ ആയുസ് നീ കഴിക്കണമെന്നും ദൈവം അവനെ ശപിച്ചു പറയുന്നു. എങ്കിലും ദൈവം തന്റെ മഹാകാരുണ്യ നിമിത്തം തന്റെ പുത്രം മുഖാന്തരം തന്നെ അതെ മനുഷ്യന് തന്നോട് ബന്ധപ്പെടുവാൻ വീണ്ടും ദൈവം ഒരു അവസരം നൽകിയിരിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം. ദൈവം മനുഷ്യനോട് അനുദിന ജീവിതത്തിൽ എങ്ങനെ സംസാരിക്കുന്നു നമുക്ക് നോക്കാം. ദൈവവചനം തന്നെയാണ് ഏറ്റവും ആധാരമായിട്ടിരിക്കുന്നത്. ദൈവവചനം അഥവാ തിരുവെഴുത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. നാൾതോറും ദൈവവചനങ്ങളെ പരിശോധിക്കണമെന്നും പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊള്ളണമെന്നും നാം ദൈവവചനത്തിൽ നിന്ന് കാണുകയാണ്. ബെരോവയിലുള്ള വിശ്വാസികൾ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോകുന്നുവെന്ന് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്കിൽ നാം കാണുന്നു. ദൈവവചനം എന്തുകൊണ്ട് നാം ധ്യാനിക്കണം? അതിന്റെ ആവശ്യകത എന്ത്? 110-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ അതിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അതെ, പ്രലോഭനങ്ങളെ നേരിടുവാൻ ദൈവവചനം നമുക്ക് ശക്തി നൽകുന്നു. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും പാപം മനുഷ്യന്റെ യഥാർത്ഥ സന്തോഷം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഹൃദയത്തിൽ ദൈവവചനം സംഗ്രഹിച്ചിരിക്കുന്ന ഒരുവനെ ദിനം പ്രതി താൻ നേരിടേണ്ടി വരുന്ന പ്രലോഭങ്ങളെ അതിജീവിക്കുവാൻ കെൽപ്പും ശക്തിയും ദൈവം നൽകുന്നു. തിമത്യോസ് ബാല്യം മുതൽ തിരുവെഴുത്തുകളെ അറിയുകയും പഠിക്കുകയും അതിൽ നിശ്ചയം പ്രാപിക്കുകയും ചെയ്തിരുന്നുവെന്ന് നാം കാണുകയാണ്. അതുകൊണ്ട് തന്നെ യൗവന മോഹങ്ങൾ വിട്ടോടി നീതി, സ്നേഹം, വിശ്വാസം, സമാധാന വിവാഹം ആചരിക്കുവാൻ അവൻ പ്രാപ്തനായി തീർന്നു. ദൈവവചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്. 110-ാം സങ്കീർത്തനം 50-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു, അതെ എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിക്കുന്നു. കഷ്ടതയുടെയും പരിഹാസത്തിന്റെയും നിന്ന അനുഭവങ്ങളുടെയും മധ്യത്തിൽ ഒരു ഭക്തന് ആശ്വാസം നൽകുന്നതാണ് ദൈവവചനം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കണം ഏതവസ്ഥയിലും. ഇസ്രായേലിന്റെ പുനരുദ്ധാനത്തിനായി ദൈവം ഉപയോഗിച്ച എസ്രയെക്കുറിച്ച് ഇങ്ങനെ കാണാം, ഹോവയുടെ ന്യായപ്രമാണം പരിശോധിക്കുവാനും അത് അനുസരിക്കുവാനും അതിന്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്ര മനസ്സുവെച്ചിരുന്നു. അവന്റെ കൽപ്പനകളെ അനുസരിച്ചും പരിശോധിപ്പാനും മനസ്സുവെക്കുന്ന ഒരുവിനെ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ഉപയോഗിക്കുന്നതിന്റെ തെളിവാണ് എസ്ര. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും, ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്നെക്കുറിച്ച് സാക്ഷീകരിക്കും. അതെ, നോക്കൂ, എത്ര നല്ല അനുഭവത്തിലൂടെയാണ് ദൈവം നമ്മെ നടത്തുവാൻ ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ഒരു ദിവസം അരമണിക്കൂറെങ്കിലും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് വചനം ധ്യാനിക്കുവാൻ നമുക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ, അതിൽ സന്തോഷിക്കുവാൻ കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ഉയർച്ചകളെ കാണാൻ, ദൈവം നമ്മെ മാനിക്കുന്നത് കാണുവാൻ, ദൈവം നമ്മെ വിശാലതയിലേക്ക് നടക്കുന്നത് കാണുവാൻ നമുക്ക് കഴിയും. തീർച്ചയായിട്ടും ഇതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ്